മർക്കോസ് അധ്യായം 2. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം യേശു കഫർണഹൂമിൽ മടങ്ങിയെത്തി. യേശു തിരിച്ചെത്തിയ വാർത്ത പരന്നു. അനേകം പേർ യേശുവിന്റെ പ്രസംഗം കേൾക്കാൻ തടിച്ചുകൂടി. വീട് നിറഞ്ഞു നിൽക്കാൻ പോലും ഇടമില്ലാതെയായി. വീടിനു പുറത്തും ഇതുതന്നെയായിരുന്നു സ്ഥിതി. യേശു അവരെ ഉപദേശിക്കുകയായിരുന്നു. ചിലർ ഒരു തളർവാദ രോഗിയെ യേശുവിനടുത്തേക്ക് കൊണ്ടുവന്നു. നാലു പേർ ചേർന്നാണ് അയാളെ ചുമന്നുകൊണ്ട് വന്നത്. വീട്ടിൽ നിറച്ചാളായിരുന്നതിനാൽ അവർക്കയാളെ യേശുവിന്റെ അടുത്തെത്തിക്കാനായില്ല. അതിനാൽ അവർ വീടിന്റെ മേൽക്കൂരയിൽ യേശു ഇരിക്കുന്നതിന് മുകളിലായി ഒരു ദ്വാരമുണ്ടാക്കി. അതിലൂടെ രോഗിയെ കെടുത്തിയ കട്ടിൽ താഴോട്ടിറക്കി. അവർക്ക് വളരെ വിശ്വാസമുള്ളതായി യേശു അറിഞ്ഞു. അതിനാൽ അവൻ പക്ഷപാത രോഗിയോട് പറഞ്ഞു,
യുവാവേ, നിന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിരിക്കുന്നു.
ഏതാനും ശാസ്ത്രിമാർ അവിടെ ഉണ്ടായിരുന്നു. യേശുവിന്റെ പ്രവൃത്തി കണ്ട് അവർ സ്വയം പറഞ്ഞു,
എന്തിനാണ് ഈ മനുഷ്യൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവൻ ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങൾ പറയുന്നു. ദൈവത്തിന് മാത്രമേ പാപങ്ങൾ പൊറുക്കാനാവൂ.
ശാസ്ത്രിമാർ തന്നെ പറ്റി ഇങ്ങനെയൊക്കെ കരുതുന്നുണ്ടാവുമെന്ന് യേശുവിന് അറിയാമായിരുന്നു. അതിനാൽ അവൻ അവരോട് പറഞ്ഞു,
നിങ്ങൾ എന്താണ് ഇങ്ങനെ കരുതുന്നത്? ഈ തളർവാദ രോഗിയോട് നിന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിരിക്കുന്നു എന്നോ എഴുന്നേറ്റ് കട്ടിലുമായി നടന്നു പോകൂ എന്നോ ഏതാണ് പറയാൻ കൂടുതൽ എളുപ്പം? പക്ഷേ ഭൂമിയിൽ പാപങ്ങൾ പൊറുക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് ഞാൻ തെളിയിക്കാം.
അതിനാൽ യേശു അയാളോട് പറഞ്ഞു,
ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേറ്റ് നിന്ന് നിന്റെ കട്ടിലുമെടുത്ത് വീട്ടിൽ പോകുക.
തളർവാദക്കാരൻ എഴുന്നേറ്റ് നിന്നു. അയാൾ കട്ടിലും എടുത്ത് മുറിക്ക് പുറത്തേക്ക് നടന്നു. എല്ലാവർക്കും അത് കാണാമായിരുന്നു. ജനങ്ങൾ അത്ഭുതപ്പെട്ട് ദൈവത്തെ പുകഴ്ത്തി. അവർ പറഞ്ഞു,
ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അത്ഭുതകരമായ ദൃശ്യം.
യേശു വീണ്ടും കടൽക്കരയിലേക്ക് പോയി. അനേകം പേർ അവനെ പിന്തുടർന്നു. യേശു അവരെ ഉപദേശിച്ചു. യേശു കടൽക്കരയിലൂടെ നടക്കവേ അൽഫായുടെ മകനും ചുങ്കപ്പിരിവുകാരനുമായ ലേവിയെ കണ്ടു. ലേവി നികുതി പിരിവ് കാര്യാലയത്തിൽ ഇരിക്കുകയായിരുന്നു. യേശു അവനോട് പറഞ്ഞു,
എന്നെ പിന്തുടരുക.
അപ്പോൾ ലേവി എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു. അന്ന് വൈകിട്ട് യേശു ലേവിയുടെ വീട്ടിൽ നിന്ന് ആഹാരം കഴിച്ചു. അവിടെ അനേകം നികുതി പിരിവുകാരും മറ്റു ചില ദുഷിച്ച മനുഷ്യരും യേശുവിനോടും ശിഷ്യന്മാരോടുമൊപ്പം ആഹാരം കഴിക്കുന്നുണ്ടായിരുന്നു. അവരിൽ അധികം പേരും യേശുവിനെ അനുഗമിച്ചിരുന്നവരായിരുന്നു. ശാസ്ത്രിമാർ യേശു പാപികളോടും കരം പിരിവുകാരോടും ഒപ്പം ആഹാരം കഴിക്കുന്നത് കണ്ടു. അവർ യേശുവിന്റെ ശിഷ്യന്മാരോട് ചോദിച്ചു,
എന്താണ് അവൻ പാപികളോടും ചുങ്കം പിരിക്കുന്നവരോടുമൊത്ത് ആഹാരം കഴിക്കുന്നത്?
ഇത് കേട്ട യേശു അവരോട് പറഞ്ഞു,
ആരോഗ്യമുള്ളവർക്ക് വൈദ്യനെ ആവശ്യമില്ല, രോഗികൾക്കാണ് വൈദ്യനെ വേണ്ടത്. ഞാൻ നല്ലവരെ വിളിക്കാനല്ല വന്നത്, പാപികളെ വിളിക്കാനാണ്.
യോഹന്നാന്റെ ശിഷ്യന്മാരും പരീശന്മാരും ഉപവസിക്കുകയായിരുന്നു. ചിലർ യേശുവിനോട് ചോദിച്ചു,
യോഹന്നാന്റെയും പരീശരുടെയും ശിഷ്യന്മാർ ഉപവസിക്കുന്നു, നിന്റെ ശിഷ്യന്മാർ എന്തേ ഉപവസിക്കുന്നില്ല?
യേശു മറുപടി പറഞ്ഞു,
വിവാഹവേളയിൽ മണവാളൻ കൂടെയുള്ളപ്പോൾ അവന്റെ സുഹൃത്തുക്കൾക്ക് ദുഃഖമില്ല, അവനുള്ളപ്പോൾ അവർക്ക് ഉപവസിക്കാൻ കഴിയുകയില്ല. പക്ഷേ മണവാളൻ അവരെ വേർപിരിയുന്ന ഘട്ടം വരും. അപ്പോൾ സുഹൃത്തുക്കൾ ദുഃഖിതരാകും, അപ്പോഴവർ ഉപവസിക്കും. പഴകിയ വസ്ത്രത്തിലെ ദ്വാരം തയ്ച്ച് അടയ്ക്കുന്ന ഒരുവൻ ഒരിക്കലും പുതിയ തുണിക്കഷ്ണത്തിന്റെ തുണ്ട് ഉപയോഗിക്കുന്നില്ല. അഥവാ അവൻ അങ്ങനെ ചെയ്താൽ കൂട്ടിത്തയ്ച്ചത് ചുരുങ്ങി പഴയ വസ്ത്രത്തിൽ നിന്ന് വിടും, അതോടെ ദ്വാരത്തിന്റെ ഗതി കഷ്ടമാകും. ആരും പുതിയ വീഞ്ഞ് പഴയ തോൽ സഞ്ചിയിലെടുക്കാറില്ല, എന്തുകൊണ്ട്? പുതിയ വീഞ്ഞ് സഞ്ചിയെ കീറും, വീഞ്ഞും സഞ്ചിയും നഷ്ടമാകും. ആളുകൾ എപ്പോഴും പുതിയ വീഞ്ഞ് പുതിയ സഞ്ചിയിൽ തന്നെ ഒഴിക്കുന്നു.
ഒരു ശബത്ത് ദിവസം യേശു ധാന്യ വയലുകളിലൂടെ നടക്കുകയായിരുന്നു. അവന്റെ ശിഷ്യന്മാരും അവനോടൊപ്പം നടക്കുകയായിരുന്നു. ശിഷ്യന്മാർ തിന്നുന്നതിന് കുറച്ച് ധാന്യമെടുത്തു. അതുകണ്ട പരീശന്മാർ യേശുവിനോട് പറഞ്ഞു,
നിന്റെ ശിഷ്യന്മാർ എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ശബ്ബത്ത് ദിവസം അതു ചെയ്തത് യഹൂദ നിയമത്തിനെതിരാണ്.
യേശു മറുപടി പറഞ്ഞു,
വിശന്നു വലഞ്ഞപ്പോൾ ദാവീദും അവന്റെ ആൾക്കാരും എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലേ? അബ്യാഥാർ മഹാപുരോഹിതനായിരുന്ന കാലത്തായിരുന്നു അത്. ദാവീദ് ദൈവാലയത്തിൽ കടന്നു ചെന്ന് ദൈവത്തിന് വഴിപാട് നൽകിയ അപ്പം എടുത്തു തിന്നു. എന്നാൽ പുരോഹിതർക്ക് മാത്രമേ ആ അപ്പം തിന്നാവൂ എന്ന് മോശയുടെ ന്യായപ്രമാണത്തിൽ പറയുന്നുമുണ്ട്. ദാവീദാകട്ടെ തന്റെ ആളുകൾക്കു കൂടി ആ അപ്പം നൽകി.
അനന്തരം യേശു പരീശന്മാരോട് പറഞ്ഞു,
ശബത്ത് ദിവസം ജനങ്ങളുടെ നന്മയ്ക്കായാണ്, എന്നാൽ ജനങ്ങൾ ശബത്തിനാൽ നിയന്ത്രിക്കപ്പെടേണ്ടതില്ല. അതിനാൽ മനുഷ്യപുത്രൻ ശബത്തിന്റെയും കർത്താവാണ്.